നാട്ടിൽ അതിഭയങ്കരമായിട്ടുള്ള ദുരന്തമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും നമുക്കറിയാവുന്നവർ വളരെ വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ അനുഭവിക്കുകയാണ്. ഞാനതുകൊണ്ട് നമുക്ക് ഇന്ന് ആ വിഷയത്തെ ഓർത്ത് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാനായിട്ട് സമയമെടുക്കാം. ഞാനതുകൊണ്ട് അധികം ദൈവത്തിൽ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ ഈ കാര്യ സമയത്ത് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളൊന്ന് ദൈവം ഓർമ്മിപ്പിച്ച കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ നാഷണൽ ഈ വേൾഡ് വൈഡായിട്ടുള്ള കലാമിറ്റീസ് അല്ലെങ്കിൽ സ്ഥലങ്ങളിലുള്ള കലാമിറ്റീസ് ഇങ്ങനത്തെ ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ സാധാരണ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ നടക്കുന്നു, വൈ ഗോഡ്. നമ്മൾ ഒരു കാര്യം ഇതിന്റെ ഇടയ്ക്ക് മനസ്സിലാക്കണം, ഇപ്പോ കേരളത്തിൽ നടക്കുന്ന സംഭവം ഒരു പ്രാദേശികമായിട്ട് കേരളത്തിൽ നടക്കുന്ന ഒരു കലാമിറ്റിയാണ്. ലോകവ്യാപകമായി എല്ലാ സമയത്തും എല്ലാ കാലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ ദുരന്തങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് കേരളത്തിൽ നടക്കുന്നത്. അല്ലെന്നാൽ ഇതൊരു പുതിയ ഒരു പ്രത്യേക സംഭവമല്ല. വേൾഡ് വൈഡ് ആയിട്ട് നോക്കിയാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടുള്ള ഇല്ലെങ്കിൽ വളരെ നാളുകൾക്ക് ശേഷമുള്ള സംഭവമായിരിക്കും. അന്നേരം നമ്മളെ ഇത് ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് നമ്മൾക്കിത് എന്തുകൊണ്ട് എന്ന് ചോദ്യം വരുന്നത്. അതേസമയം ലോകത്തിന്റെ പല ഭാഗത്ത് ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഈ അടുത്ത സമയങ്ങളിൽ തന്നെ നടന്നിട്ടുണ്ട്. അനേക വ്യക്തികൾ അതികഠിനമായിട്ടുള്ള പീഡനങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അന്നേരം അവിടെയെങ്ങും നമ്മൾക്ക് ചോദ്യം വരാത്തത് നമ്മളെ അത് ഡയറക്ട്ലി ബാധിക്കാത്തതുകൊണ്ടാണ്. നമ്മളെ ബാധിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, അതിൽ തെറ്റൊന്നുമില്ല. നമ്മളെ ബാധിക്കുമ്പോഴേ നമ്മൾ ചോദിക്കത്തുള്ളൂ, ബാക്കിയുള്ളവരെ ബാധിക്കും നമ്മളെ അത്രത്തോളം അഫക്ട് ചെയ്യാത്തതുകൊണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞത് ജനറലി ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഒരു അപൂർവ സംഭവമായി നമ്മൾ കാണേണ്ട കാര്യമില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമാണെങ്കിൽ തന്നെ ഈ സാഹചര്യങ്ങൾ പലരും ചോദിക്കുന്നതാണ് എന്തുകൊണ്ട്. അതിനാൾക്കാർ പല പല കൺക്ലൂഷനിലും തന്നെ തന്നെ എത്തിച്ചേരും. ഓരോ മതക്കാർ അവരവരുടെ കൺക്ലൂഷനിൽ എത്തിച്ചേരുകയാണ്. അവരവരുടെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ അവരവരുടെ ദൈവങ്ങളെ കോപിപ്പിച്ചതുകൊണ്ട് അവരവരുടെ ദൈവങ്ങളുടെ പ്രതികാരമാണ് എന്നുള്ള നിലയിലാണ് ഓരോ മതക്കാരുടെയും കൺക്ലൂഷൻ. ഈ ക്രിസ്തു മതക്കാരുടെയും കൺക്ലൂഷൻ ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടാണെന്നോ ഇല്ലെങ്കിൽ അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് ദൈവം കോപിച്ചതാണ് എന്നുള്ള കൺക്ലൂഷനിൽ എത്തുന്നവരുണ്ട്. ചില മതക്കാർ ഇല്ലെങ്കിൽ ഈ നിരീശ്വര മതക്കാർ, അതും മതക്കാർ തന്നെയാണ്, അതും ഒരു മതമാണ്, അവർ ദൈവത്തെ ചോദ്യം ചെയ്യാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുന്നു. നേരം പല പല അഭിപ്രായങ്ങളും പല പല കൺക്ലൂഷനും ഒക്കെയാണ് ഇതിന്റെ പേരിൽ വരുന്നത്. ചില ആൾക്കാർ എന്റെ അടുത്തും ഇങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ടാണ്, എന്തോ ഇതിന്റെ അഭിപ്രായം, എന്താ ഇതിനെപ്പറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് അതിനുള്ള ആൻസർ, എന്റെ ആൻസർ ഇതാണ്, എനിക്ക് അറിയില്ല എന്താ സംഭവം എന്നുള്ളത്, ഇങ്ങനെ നടക്കുന്നത്. ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പല കാര്യങ്ങളും നമുക്ക് അറിയാത്ത അനേക കാര്യങ്ങൾ ലോകത്തിൽ നടക്കും. ഇതിനെല്ലാത്തിനും നമ്മൾ ആൻസർ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയുകയില്ല. എന്തുകൊണ്ട് എന്നുള്ളതിന് പലതിനും ആൻസറില്ല. നമുക്ക് പലതിന്റെയും ആൻസർ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ മാത്രമേ കിട്ടുകയുള്ളൂ. നമുക്കറിയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിന്റെ കാരണം എന്തുകൊണ്ട് എന്ന് നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്താതിരിക്കുകയാണ് നല്ലത്. പല കാരണങ്ങളുണ്ട്. ചില ആൾക്കാർ, ഇവിടെ ഒരു സഹോദരി സുവിശേഷ പ്രവർത്തക ആക്സിഡന്റിൽ മരിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ആ സഹോദരിയെ പറ്റി കേട്ടിരുന്നത്. അന്നേരം അന്നേരം ആൾക്കാർ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് അങ്ങനെ നടന്നു. എനിക്കറിയില്ല, എനിക്ക് എങ്ങനെ അറിയാൻ കഴിയും, നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കാൻ പാടില്ല എന്ന് ദൈവവചനത്തിൽ പറയുന്നില്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനത്തെ സംഭവങ്ങൾ ഈവൻ ദൈവമക്കൾക്ക് പോലും നടക്കാൻ പാടില്ല എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ആദ്യം മനസ്സിലാക്കണം. ഈ ഭൂമി വീഴ്ച പറ്റിയ ഭൂമിയാണ്. ദൈവത്താൽ, ദൈവത്തിന്റെ ശാപം ഈ ഭൂമിയിൽ വന്നപ്പോൾ മുതൽ ഈ ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയാണ്. ദൈവം പഠിപ്പിക്കുന്നതാണ്, അന്നു മുതൽ ഈ ഭൂമിയിൽ മുള്ള് പറക്കാര, വിഷജന്തുക്കൾ, ഭൂകമ്പങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. കർത്താവിന്റെ വരവ് അടുക്കുമ്പോഴേക്കും ഇതൊക്കെ കൂടുതലാകുമെന്ന് ദൈവം തന്നെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇതൊരു നാച്ചുറലായിട്ട് തന്നെ നടക്കുന്ന കാര്യമാണ്. അത് ഈ ഭൂമി വീഴ്ച പറ്റിയതുകൊണ്ടാണ്. ഇനി നമ്മൾക്ക് അസുഖങ്ങൾ വരുന്നത്, ദൈവമക്കൾക്ക് അസുഖങ്ങൾ വരുന്നത്, ദൈവമക്കൾ ചിലപ്പോൾ ആക്സിഡന്റിലുണ്ടാവുന്നത്, ഇതും നമ്മളും ഈ താഴ്ന്ന ഭൂമിയിലാണ്, വീണ ഭൂമിയിലാണ്, ഈ താഴ്ചയുള്ള ശരീരത്തിലാണ് നമ്മൾ വസിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്കും ഇതൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ അതിനെപ്പറ്റി ചോദ്യം ചെയ്യേണ്ട കാര്യമുള്ളൂ. ദൈവവചനത്തിൽ അങ്ങനെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ ചില തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടി പറയുകയാണ്. ഇങ്ങനെയൊക്കെ ലോകത്തിൽ നടക്കും, ദൈവമക്കൾക്കും ഇതെല്ലാം ബാധകമാകും, ഇതൊന്നും ദൈവമക്കൾ എക്സ്ക്ലൂഡഡ് ആണ് എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നില്ല. പുതിയ നിയമം പ്രത്യേകിച്ച് പഠിപ്പിക്കുന്നില്ല. കർത്താവിന്റെ അപ്പോസ്തലന്മാർ ഇതുപോലെ ചില സാഹചര്യങ്ങളിൽ കടന്നുപോയി, പലരും രക്തസാക്ഷികളായി തീർന്നു. പല ദൈവദാസന്മാർ അനേക കാലങ്ങളിൽ ഇങ്ങനെയൊക്കെ നടന്നു കരുതിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പുറകിൽ എന്താണ് എന്നുള്ളത് ദൈവത്തിന്റെ വലിയ പദ്ധതിയിലുള്ള കാര്യങ്ങളാണ്. ദൈവത്തിന് മാത്രം അറിയാവുന്ന അനേക കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്ക് നമ്മൾ കൺക്ലൂഷനിലേക്ക് നമ്മുടെ ചെറിയ ബുദ്ധിയിൽ ഒതുങ്ങാത്ത കാര്യങ്ങളാണ് പലതും. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് നാം ഇപ്പോൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. നാം ഇപ്പോൾ അംശമായി മാത്രം അറിയുന്നു, നമുക്ക് പൂർണ്ണമായിട്ട് പലതും അറിയില്ല. പൂർണ്ണമായിട്ടുള്ള പിക്ചർ വരുമ്പോൾ മനസ്സിലാകുമ്പോൾ നമുക്ക്, അന്നേരം ഞാൻ പറയുന്ന ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിന്റെ സർവശക്തിയിൽ സർവജ്ഞാനത്തിൽ നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങാത്ത അനേക കാര്യങ്ങളുണ്ട്. നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങാത്ത കാര്യങ്ങളെപ്പറ്റി നമ്മൾ കൺക്ലൂഷനിലോട്ട് വരാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഒന്നാമത് ചെയ്യേണ്ട കാര്യം. നമ്മളത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവത്തിന്റെ വലിയ ജ്ഞാനത്തിലുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തേത്. ദൈവത്തെ ചോദ്യം ചെയ്യുക എന്നതും ദൈവത്തോട് ചോദ്യം ചോദിക്കുക എന്നതും രണ്ടും രണ്ട് കാര്യമാണ്. ദൈവത്തോട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, അതിനൊരു തെറ്റുമില്ല. ബൈബിൾ അത് പഠിപ്പിക്കുന്നുണ്ട്. ബൈബിൾ പലരും ചോദിച്ചിട്ടുണ്ട് ദൈവത്തോട് ചോദ്യങ്ങൾ. ഇയ്യോബ് ചോദിച്ചിട്ടുണ്ട്, യേശു ക്രിസ്തു വരെ ചോദിച്ചിട്ടുണ്ട്, വൈ ഗോഡ് എന്നുള്ളത്. അത് ചോദ്യം ചെയ്യലല്ല. ദൈവത്തോട് നമ്മുടെ കഷ്ടങ്ങളുടെ സമയത്ത്, നമ്മുടെ ബുദ്ധിമുട്ടുകളുടെ സമയത്ത്, നമ്മളുടെ കഠിനമായിട്ടുള്ള ചോദനകളുടെ സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ദൈവത്തോട് ചോദിച്ചു പോകും, എന്തുകൊണ്ടാണ് ദൈവമേ എന്നുള്ളത്. ചിലപ്പോൾ ദൈവം അതിന് മറുപടി പറയും. ഇയ്യോബിന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ നിന്റെ അടുത്ത് മറുപടി പറയാം, നീ ആരെ മുറുക്കിക്കൊള്ളുക, ഞാൻ നിന്റെ അടുത്ത് മറുപടി പറയാം എന്ന് പറഞ്ഞ് ഇയ്യോബിന്റെ അടുത്ത് ദൈവം വന്നിട്ട് പറയുന്നുണ്ട്, മറുപടി പറയുന്നുണ്ട്. അനേക ഭക്തന്മാരുടെ ദൈവം മറുപടി പറയുന്നുണ്ട്. ചിലപ്പോൾ ദൈവം മറുപടി പറയുകയില്ല. യേശു ക്രിസ്തു ചോദിച്ചതിന് മറുപടി പറഞ്ഞായിട്ട് ഇവിടെ കാണുന്നേയില്ല. ഞാൻ പറഞ്ഞ ദൈവത്തോട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, എന്നാൽ അതിന്റെ അൾട്ടിമേറ്റായിട്ട് ദൈവം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ ശക്തനാണെന്നുള്ളതും ദൈവത്തിന്റെ സർവശക്തിയിലും സർവജ്ഞാനത്തിലും ദൈവ സ്നേഹത്തിലും നമ്മൾ വിശ്വസിച്ച് ദൈവത്തിന് കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ചോദ്യം ചോദിക്കാം, പക്ഷെ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ ചിന്തകൾ പോകരുത്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്താണ്? നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്താണ്? ഒരു കാര്യം നമുക്കറിയാം, ദൈവം നല്ലവനാണ് എന്നുള്ളത് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഏത് സാഹചര്യത്തിലും ദൈവം നല്ലവനാണ്. യേശുക്രിസ്തു തന്റെ അടുത്ത് വന്ന ഒരു വ്യക്തിയെടുത്ത് പറഞ്ഞു, തന്നെ നല്ല ഗുരു എന്ന് വിളിച്ചപ്പോൾ അവന്റെ അടുത്ത് പറഞ്ഞു, ദൈവം ഒരുവനെ നല്ലവനുള്ളൂ. യാക്കോബിന്റെ ലേഖനത്തിൽ ദൈവത്തെപ്പറ്റി പറയുമ്പോൾ പറയാണ്, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും വെളിച്ചങ്ങളുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് വരുന്നു. വാക്യം വേണമെങ്കിൽ എടുത്ത് വായിക്കാം. യാക്കോബ് ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ അധ്യായത്തിൽ പറയാണ് അതിന്റെ 17-ാമത്തെ വാക്യം. എന്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന്, വെളിച്ചങ്ങളുടെ പിതാവ് എന്നാണ് ദൈവത്തെപ്പറ്റി പറയുന്നത്. യോഹന്നാൻ പറയാണ്, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ദൈവം സ്നേഹമാകുന്നു. അതിനകം ദൈവത്തിൽ ദൈവം നല്ലവനാണ് എന്നുള്ള അടിസ്ഥാനമായിട്ടുള്ള ബോധ്യത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കണ്ടത്. എല്ലാ സാഹചര്യങ്ങളിലും ദൈവം നല്ലവനാണ്, ദൈവം നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവമക്കളുടെ ജീവിതത്തിൽ, ഇനി ഞാൻ പറയുന്നത് ദൈവമക്കളുടെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിൽ, ദൈവമക്കളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം അവർക്ക് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എല്ലാ സാഹചര്യത്തിലും മനസ്സിലാക്കണം. റോമാലേഖനം 8:28 ആ കാര്യം പറയുന്നു. റോമർ 8:28 അവിടെ പറയാണ്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ തന്നെ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ രണ്ട് സത്യങ്ങളാണ് നമുക്ക് അറിയാവുന്നത്. എന്താണ്? ദൈവം നല്ലവനാണ്. രണ്ടാമത്, ദൈവമക്കൾക്ക് ഒരു കാര്യവും തിന്മയായിട്ട് വരികയില്ല. നേരെ നമ്മളുടെ അടുത്ത ചോദ്യം, ഈ കാര്യങ്ങളിലൊക്കെ എന്താണ് നന്മയെന്നുള്ളതായിരിക്കാം. ഒരു പ്രകൃതി ദുരന്തത്തിൽ എന്താണ് നന്മ? ഒരു ആക്സിഡന്റിൽ എന്താണ് നന്മ? ഒരു രോഗത്തിൽ എന്താണ് നന്മ എന്നുള്ളത്, അതാണ് നമുക്കറിയാത്തത്. ഇതെന്താണ് ഇതിന്റെ പുറകുള്ള നന്മ എന്ന് ചിലപ്പോൾ നമുക്കറിയത്തില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ഇത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവമക്കളുടെ ജീവിതത്തിൽ അത് നന്മയ്ക്കായിട്ട് മാത്രമേ വരികയുള്ളൂ. ആ യഥാർത്ഥമുള്ള നന്മ എന്താണെന്നുള്ള അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുന്നിയണിച്ചിരിക്കുന്നു. അന്നേരം ദൈവത്തിന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകുക എന്നുള്ള ഒരു നന്മ, അൾട്ടിമേറ്റ് നന്മയിൽ കൂടി അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന അനേക സാഹചര്യങ്ങളുണ്ട്. അതിലുള്ള നന്മ എന്താണെന്നുള്ളത് ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവത്തിന് ഈ കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും കാര്യങ്ങൾ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഒരു ദൈവമകൾ ചെയ്യേണ്ടത്. ഇതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത് എല്ലാ സാഹചര്യത്തിലും. അടുത്തത് ദൈവമക്കളുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കണം, ദൈവം അറിയാതെ ഒരു കാര്യവും സംഭവിക്കുകയില്ല. ഇതും ദൈവവചനം പഠിപ്പിക്കും. ഞാനീ പറയുന്നതെല്ലാം ദൈവവചനം പഠിപ്പിക്കുന്ന നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നമുക്കറിയില്ല, എന്തുകൊണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമുക്കറിയാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ദൈവം നല്ലവനാണ്. ഏത് സാഹചര്യത്തിലും ദൈവം നല്ലവനാണ്, ഏത് സാഹചര്യത്തിലും നല്ലവനാണ്. ഇനി ദൈവമക്കളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അൾട്ടിമേറ്റ് ആയിട്ട് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ മനുഷ്യന്റെ കാഴ്ചപ്പാട് തെറ്റായതുകൊണ്ടാണ് മനുഷ്യന് നന്മയെ പറ്റിയുള്ള തെറ്റിദ്ധാരണ വരുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, ആൾക്കാർക്ക് ന്യൂ കവനന്റ് എന്താണെന്നുള്ളത് അറിയില്ല. പലർക്കും പുതിയ ഉടമ്പടിയിൽ കൂടി ദൈവം സ്ഥാപിച്ച കാര്യം എന്താണെന്ന് അറിയത്തില്ല. പല ആൾക്കാർക്കും പുതിയ ഉടമ്പടിയും പുതിയ പഴയ ഉടമ്പടിയും പഴയ നിയമ പുസ്തകവും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയത്തില്ല. ഇനി ഇതൊക്കെ ഇനിയും പിന്നെയും പഠിപ്പിച്ചാൽ എന്തെങ്കിലും സമയമില്ല, എനിക്ക് അതിനുള്ള നേരവുമില്ല. ഞാൻ ഇനി അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പഴയ നിയമ പുസ്തകങ്ങൾ വേറെയാണ്, പഴയ ഉടമ്പടി വേറെയാണ്. പഴയ നിയമ പുസ്തകങ്ങൾ മാറ്റപ്പെട്ടിട്ടില്ല. പഴയ നിയമ പുസ്തകങ്ങളിൽ കൂടി ദൈവം ഇന്നും സംസാരിക്കുന്നു. പഴയ നിയമ പുസ്തകങ്ങളെ, പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്ന് പോലും ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ബൈബിളിലെ മുഴുവൻ തിരുവെഴുത്തെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തെയും തിരുവെഴുത്തെന്നാണ് പഠിപ്പിക്കുന്നത്. നമ്മളാണ് പഴയ നിയമം എന്ന് പറയുന്നത്. അതിന് പഴയ ഉടമ്പടി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ പഴയ ഉടമ്പടി മാറ്റപ്പെട്ടു. പഴയ ഉടമ്പടിയിൽ പല പല കാര്യങ്ങളുണ്ടായിരുന്നു. ആ ഉടമ്പടിയിലെ കാര്യങ്ങളും ആ ഉടമ്പടി മാറ്റതോട്ട് മാറ്റപ്പെട്ടു. ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പുതിയ ഉടമ്പടിയിലെ ഉദ്ദേശം, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുക എന്നുള്ളതാണ്. അതാണ് പുതിയ ഉടമ്പടിയിലെ ദൈവീക ഉദ്ദേശം. അതാണ് പുതിയ ഉടമ്പടിയിലെ വാഗ്ദത്തങ്ങളുടെ ഉദ്ദേശം. ആ പുതിയ ഉടമ്പടിയിലെ വാഗ്ദത്തങ്ങൾ സ്പിരിച്വലാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ഈ പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചവർക്ക്, ദൈവ മക്കളായി തീർന്നവർക്ക്, അവരുടെ ആദ്യ അവരുടെ ഏറ്റവും മൂത്ത സഹോദരനായിട്ടുള്ള, അതുകൊണ്ടാണ് പറയുന്നത് അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവനെ അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻനിയമിച്ചിരിക്കുന്നു. അന്നേരം ദൈവമക്കളായി തീർന്ന വ്യക്തികളെ പറ്റിയുള്ള ദൈവത്തിന്റെ അൾട്ടിമേറ്റ് നന്മ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുക എന്നുള്ളതാണ്. കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ വേണ്ടി ദൈവം ഈ ഭൂമിയിൽ പല പല സാഹചര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കാം. അതൊക്കെ ദൈവത്തിന് മാത്രമാണ് അറിയുന്നത്. എബ്രായ ലേഖനത്തിൽ യേശു ക്രിസ്തുവിനെ തികഞ്ഞവനാക്കിയതിനെ പറ്റി പറയുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്. എബ്രായ ലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായം, രണ്ടാമത്തെ അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ പത്തും പതിനൊന്നും വാക്യങ്ങൾ. ഇവിടെ പറയാണ് സകലത്തിനും കാരണ ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ പിതാവായ ദൈവത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അനേകം പുത്രന്മാരെ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ് ആദ്യത്തെ ജാതൻ. അതാണ് റോമാലേഖനം എട്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് എന്ന് പറഞ്ഞതിന്റെ അതിനുമായിട്ട് ചേർന്നാണ് ഇത് വായിക്കേണ്ടത്. ഇവിടെ പറയാണ് അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അവിടെ പറഞ്ഞ അവർ ദ ഓതർ ഓഫ് ദർ സാലുവേഷൻ. നേരം അവരുടെ രക്ഷാനായകനെ യേശു ക്രിസ്തുവിനെ ദൈവം തികഞ്ഞവനാക്കിയത് കഷ്ടാനുഭവങ്ങൾ കൂടിയായിരുന്നു. എങ്കിൽ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് ഒരു ദൈവമകൻ അനുരൂപനാകാൻ വേണ്ടി ദൈവം ചില കഷ്ടങ്ങൾ അവന് വെച്ചിട്ടുണ്ടായിരിക്കും. അതെന്താണെന്നുള്ളതും എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതും ഒക്കെ ദൈവത്തിനാണറിയാം. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി രണ്ട് കാര്യങ്ങൾ, ഒന്ന് ദൈവം നല്ലവനാണെന്നുള്ളതും, രണ്ട് ദൈവമക്കൾക്ക് എല്ലാം എല്ലാം തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മയ്ക്കായിട്ടേ കൂടി വ്യാപരിക്കുകയുള്ളൂ എന്നുള്ളതും, ആ നന്മ എന്നുള്ളത് ഈ ഭൂമിയിലെ ആരോഗ്യമോ ഈ ഭൂമിയിലെ പൈസയോ ഈ ഭൂമിയിലെ രോഗസൗഖ്യമോ ഇതൊന്നും അല്ല ബൈബിൾ അവിടെ പറയുന്ന നന്മ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതൊക്കെ നന്മയല്ല എന്നല്ലേ പറഞ്ഞത്, ബൈബിൾ അവിടെ പറയുന്ന നന്മ അതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. റോമർ 8:28 ദൈവം പറയുന്ന നന്മ അതല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, ദൈവിക ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ ആ കോൺട്രാക്റ്റിലുള്ളതാണ് നമ്മളുടെ അവകാശം നമുക്ക് തരാനുള്ളത്. ഞാനൊരു കോൺട്രാക്റ്റിൽ ഒപ്പിട്ടെങ്കിൽ ആ കോൺട്രാക്റ്റിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് എനിക്ക് അവകാശപ്പെട്ടത്. ഞാൻ എന്റെ കമ്പനിയിൽ കയറുമ്പോൾ അവരൊരു കോൺട്രാക്ട് എഴുതുകയാണ്, ഇത്രയാണ് നിനക്ക് സാലറി എന്ന് പറയുമ്പോൾ ആ സാലറി എനിക്ക് അവകാശപ്പെട്ടതാണ്, ആ കോൺട്രാക്ട് എഴുതിയതാണ്. അതുപോലെ തന്നെ പുതിയ ഉടമ്പടിയിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവമക്കളായവർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുക എന്നുള്ളതും സ്വർഗത്തിലെ സകല ആത്മീയ നന്മകളും എന്നുള്ളതും. ഇനി ഈ ഭൂമിയിലെ നന്മകളോ, അത് ചിലപ്പോൾ ദൈവം തന്നേക്കാം, അത് തരത്തിലൊന്നും പറഞ്ഞില്ല. പക്ഷെ അത് ഉടമ്പടിയിലുള്ളതല്ല, അത് ബോണസ് ആയിരിക്കാം ചിലപ്പോൾ. അത് തന്നേക്കാം തന്നില്ലായിരിക്കാം, തന്നാലും തന്നില്ലെങ്കിലും അത് ദൈവവുമായിട്ടുള്ള ബന്ധവുമായിട്ട് നമുക്ക് യാതൊരു തരത്തിലും അതിനെ ബാധിക്കത്തില്ല. ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്നതോ കിട്ടാത്തതോ അല്ല യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരമുള്ള നന്മ. ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരമായിട്ടുള്ള നന്മ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുന്നതാണ്. ഈ ഭൂമിയിലെ കാര്യങ്ങളും നല്ലവനായ ദൈവം നമുക്കും തരും, രക്ഷിക്കപ്പെടാത്തവർക്കും ചിലപ്പോൾ കൊടുത്തേക്കാം. ഞാൻ പറഞ്ഞത് രക്ഷിക്കപ്പെട്ടവർക്ക് ദൈവമക്കളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകാനായിട്ട് ദൈവം നമ്മളെ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ കൂടി കടത്തിവിടും. പലരെയും പല സാഹചര്യങ്ങൾ കൂടി ആവാം കടത്തിവിടുന്നത്. ദൈവത്തിനാണ് ഇതിന്റെ പുറകിലുള്ള ഉദ്ദേശം അറിയാവുന്നത്. ഇങ്ങനത്തെ പല പല കാര്യങ്ങളിലും ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല. ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാം, പക്ഷെ എന്തിന് ഈ സാഹചര്യം എന്നുള്ളത് നമുക്ക് ദൈവത്തിന് അപ്പോൾ വിട്ടുകൊടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ, ഒന്ന് ദൈവം നല്ലവനാണ്, രണ്ടാമത് ദൈവമക്കളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായിട്ട് കൂടി വരികത്തുള്ളൂ. മൂന്നാമത് ദൈവമക്കളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ദൈവം അറിഞ്ഞിട്ടേ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങളുടെ തലയിലെ ഒരു മുടി പോലും പിതാവ് അറിയാതെ കൊഴിഞ്ഞു വീഴുകയില്ല എന്ന് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മുടി കൊഴിഞ്ഞു വീഴുകയില്ല എന്നല്ല, ദൈവം അറിയാതെ കൊഴിഞ്ഞു വീഴുകയില്ല എന്നാണ്. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ദൈവമക്കളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല, ഒന്നും ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല എന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ദൈവം പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ അനുവാദമില്ലാതെ, ദൈവം അറിയാതെ, ദൈവത്തിന്റെ ദൃഷ്ടിയില്ലാതെ, ദൈവം അനുവദിക്കാതെ ദൈവമക്കളുടെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ലെന്നാണ്. എന്ത് നടന്നാലും ദൈവമക്കളുടെ ജീവിതത്തിൽ അത് ദൈവം അറിഞ്ഞിട്ടാണ് എന്നുള്ളതാണ് ദൈവനെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ദൈവമക്കളുടെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല എന്നല്ല പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് വായിച്ച് പറഞ്ഞതാണ്, അപ്പോസ്തല പ്രവൃത്തി രണ്ടാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ പറ്റി പത്രോസ് പറയുന്ന വാക്യങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തി രണ്ടാമത്തെ അധ്യായത്തിന്റെ 22 വാക്യത്തിൽ യേശു എന്ന മനുഷ്യൻ, ആ മനുഷ്യനെ പറ്റി പത്രോസ് യേശുവിന്റെ ഒരു ജീവചരിത്രം ഒറ്റ വാക്കിൽ പറയാണ്. നസറായനായ ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടോളുവിൻ, നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന മനുഷ്യനായ നസറായനായ യേശുവിനെ, പുരുഷനായ എന്നാണ് മലയാളത്തിൽ, ഇംഗ്ലീഷ് ദ മാൻ ജീസസ് ക്രൈസ്റ്റ് എന്നാണ്. അവിടെ പറയാണ് ജീസസ് ദ നസറീൻ എ മാൻ അറ്റസ്റ്റഡ് ടു യു ബൈ ഗോഡ്. അവിടെ പറയാണ് യേശു എന്ന മനുഷ്യൻ അവൻ ദൈവം അറ്റസ്റ്റ് ചെയ്ത മനുഷ്യനാണ്, ദൈവം കൂടെ ഇരുന്ന മനുഷ്യനാണ്, ദൈവം അവന്റെ കൂടെ ഇരുന്ന്, ദൈവം അവനിൽ കൂടി അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് യേശു ക്രിസ്തു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ആ മനുഷ്യന് എന്ത് സംഭവിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 23 വാക്യത്തിൽ പറയാണ്, ദിസ് മാൻ, ഈ മനുഷ്യൻ, ഡെലിവേർഡ് ഓവർ by the predetermined plan and foreknowledge of God, നസറായനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിഞ്ഞവരാലും ഏൽപ്പിച്ചു കൊടുത്തിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യിൽ തറപ്പിച്ചു വന്നു. എന്നാൽ യേശുക്രിസ്തു ദൈവത്താൽ അറ്റസ്റ്റ് ചെയ്യപ്പെട്ട മനുഷ്യനായിരുന്നു. ഈ ഭൂമിയിൽ യേശുക്രിസ്തു, ദൈവം ഒരു മനുഷ്യനോട് കൂടെ ഇരുന്നെങ്കിൽ യേശുക്രിസ്തുവിനോട് കൂടെ ഇരുന്ന പോലെ വേറെ ആരുടെയും കൂടെ ഇരുന്നിട്ടില്ല. ആ യേശുക്രിസ്തു പോലും ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, വൈ ഗോഡ്, എന്തുകൊണ്ട് എന്ന്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ആ ചോദ്യത്തിൽ ഒരു തെറ്റുമില്ല. ആ ദൈവത്തെ ചോദ്യം ചെയ്യുകയല്ല, നമ്മളൊരു പിതാവിനടുത്ത് ചോദിക്കുന്ന പോലെ ചോദിക്കുന്നതാണ്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എന്നാൽ യേശുക്രിസ്തുവിനെ പറ്റി പറയണം. ആ യേശുക്രിസ്തുവിനെ എന്തു ചെയ്തു? അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു വന്നു. എന്തുകൊണ്ട്? ദൈവം അവനെ തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിയാനും ഏൽപ്പിച്ചിട്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, യേശുക്രിസ്തുവാണ് നമ്മുടെ സഹോദരനെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ ആദിജാതനും നമ്മൾ അവന്റെ ബാക്കിയുള്ള മക്കളുമാണ് എങ്കിൽ യേശുക്രിസ്തുവിനെ പോലെ തന്നെയുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെതുണ്ട്. അത് യേശുക്രിസ്തു തന്നെ പറഞ്ഞാണ്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാമത്തെ അധ്യായം, യോഹന്നാൻ 17 17-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയാണ്, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയക്കുന്നു. 23-ാമത്തെ, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ. അന്നേരം എന്താണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം? യേശുക്രിസ്തുവിനെ ഭൂമിയിൽ അയച്ചതുപോലെ തന്നെയാണ് ദൈവമക്കളെ ഈ ഭൂമിയിലേക്ക് ദൈവം അയക്കുന്നത്. അന്നേരം നമ്മളെപ്പറ്റി ദൈവത്തിന് മുന്നറിവുണ്ട്, ദൈവത്തിന് സ്ഥിരനിർണയമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല എന്നോ നമുക്ക് ഒരു പ്രശ്നവും വരത്തില്ല എന്നോ ഉള്ള ഒന്നും അല്ല അവിടെ പറയുന്നതിന്റെ അർത്ഥം. കർത്താവ് പറയാണ്, ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞു പോയതുപോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ കൂടി കടന്നു പോകും. നമ്മുടെ ജീവിതത്തിലും കഷ്ടമുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, എന്നാൽ ദൈവത്തിന്റെ സ്ഥിരനിർണയത്തിലാണ്, ദൈവത്തിന്റെ മുന്നറിവിലാണ് ദൈവമക്കളുടെ ജീവിതത്തിൽ ഇത് നടക്കുന്നത് എന്നുള്ളതാണ് ഒരു ദൈവപൈതലിന്റെ ഇതിലുള്ള ഉറപ്പ്. എന്ത് നടന്നാലും ഇന്നത് നടക്കുമെന്നോ ഇന്നത് നടക്കത്തില്ല എന്നോ ഒന്നും ബൈബിള് പഠിപ്പിക്കുന്നില്ല. ബൈബിള് പഠിപ്പിക്കാത്ത ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ട് ചിലത് നടക്കുമ്പോൾ എന്തുകൊണ്ട് എന്ന് നമുക്ക് ചോദ്യം വരാം. ഒന്ന്, നമ്മളത് വ്യക്തമായിട്ട് ദൈവത്തിന്റെ കാരണങ്ങൾ അറിയണം. ചില കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഒരിക്കലും നമുക്ക് അതിനുള്ള മറുപടി കിട്ടിയെന്ന് വരത്തില്ല. എന്നാൽ നമുക്ക് ഒരു കാര്യം അറിയാം, ഇതും ദൈവം ദൈവത്തിന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ദൈവമക്കളുടെ ജീവിതത്തിൽ. ഇനി ദൈവമക്കളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ പറ്റി വേറൊരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. പത്രോസ് തന്നെ പറയുമ്പോൾ, പത്രോസ് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ പറയാണ്, യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ്, ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്തിരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകയില്ല. യേശുക്രിസ്തു പറയാണ്, ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. നേരം ദൈവത്തിന്റെ മുമ്പിലാണ് ഒരു ദൈവവേദന ജീവിക്കുന്നതെങ്കിൽ, ദൈവത്തിന്റെ മുമ്പിലാണ് ജീവിക്കുന്നതെങ്കിൽ, അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 53-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനത്തിൽ പറയുന്നത്. യെശയ്യാവ് 53:2 പറയാണ്, അവന്റെ മുമ്പാകെ വരണ്ട നിലത്തു നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെ വളരും അല്ലേ, അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. ദൈവത്തിന്റെ മുമ്പാകെ വരണ്ട നിലത്തു നിന്ന് വേർ മുളയ്ക്കുന്ന പോലെയാണ് യേശുക്രിസ്തു ജീവിച്ചത്. യേശുക്രിസ്തുവിന്റെ കഷ്ടതയെ പറ്റി പറയുന്ന അധ്യായമാണ് യെശയ്യാ 53. അന്നേരം ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, ദൈവത്തിന്റെ മുമ്പാകെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം അനുവദിക്കാതെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഇനി ദൈവത്തിന്റെ ഹൃദയത്തിന്റെ പുറത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് ആപ്ലിക്കബിൾ അല്ല, അത് വേറെ കാര്യം. ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന വ്യക്തിക്കാണ് ഇന്ത്യയുടെ പ്രൊട്ടക്ഷൻ ഉള്ളത്. പാകിസ്ഥാനിൽ പോയിട്ട് ഇന്ത്യയുടെ പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല എന്ന് പറഞ്ഞ പോലെ, ദൈവരാജ്യത്തിൽ ദൈവ പദ്ധതിക്ക് പുറത്തേക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചത് ബാധകമല്ല, അതല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ദൈവത്തിന്റെ മുമ്പാകെ ജീവിക്കുന്ന ദൈവപൈതലിന് ഒരു കാര്യം അറിയാം, ഒന്ന്, ദൈവം നല്ലവനാണ്; രണ്ട്, അവന്റെ എല്ലാ കാര്യത്തിലും ദൈവം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു; മൂന്ന്, ദൈവം അറിയാതെ ഒരു കാര്യവും സംഭവിക്കുന്നില്ല. ഇതാണ് നമുക്ക് ഈ കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മളല്ലാതെ ഇതിന്റെ പുറകിലുള്ള കൺക്ലൂഷൻസിലേക്ക് പോകരുത്. ദൈവം എന്തിനാണ് ഇത് ചെയ്യുന്നത്? ദൈവം അങ്ങനെയാണ് ചെയ്തത്, ദൈവം ഇന്നാരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ഇന്ന ആൾക്കാരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ദൈവം ആൾക്കാരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനത്തെ നമ്മുടെ ബുദ്ധിക്കെത്താത്ത കൺക്ലൂഷനിലേക്ക് പോകാതിരിക്കുക. പല ചില ആൾക്കാർക്ക് ആക്സിഡന്റുകൾ വരുമ്പോൾ, ചില ആൾക്കാർക്ക് രോഗങ്ങൾ വരുമ്പോൾ ഒന്നും ഡോണ്ട് കം ടു കൺക്ലൂഷൻസ്. നമ്മുടെ ബുദ്ധിയിലുള്ള കൺക്ലൂഷനിലേക്ക് വരരുത്. നമ്മളുടെ ദൈവത്തിൽ വരികയാണെങ്കിൽ നമുക്ക് ദൈവത്തിനോട് ചോദിക്കാം, കർത്താവേ എന്തുകൊണ്ട് എന്ന് നമുക്ക് ചോദിക്കാം നമ്മുടെ ജീവിതത്തിൽ. മുമ്പോട്ട് പോട്ടെ, ഞാൻ പറഞ്ഞത്, ഇനി നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ, നമ്മുടെ സഹോദരന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ദൈവം പഠിപ്പിക്കുന്നത്. ഈ സാഹചര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതാണ് ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങൾ പറയുകയല്ല, കൺക്ലൂഷനിലേക്ക് വരികയല്ല, പ്രാർത്ഥിക്കുകയാണ്. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും ബുധനാഴ്ചയിലും പറഞ്ഞത്. 1 തിമോത്തിയോസ് 5 രണ്ടാമത്തെ അധ്യായത്തിന്റെ 1 വാക്യം മുതൽ പ്രാർത്ഥിക്കേണ്ടതിന്റെ കാര്യം പറയുന്നു. 1 തിമോത്തിയോസ് 2:1 എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവിതം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. ഇതൊരു കൽപ്പനയാണ്. എന്താണ് കൽപ്പന? അവിടെ പറയണ്ട, ഫസ്റ്റ് ഓഫ് ഓൾ ദെൻ ഐ അർജ് യു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രേയേഴ്സ്, പെറ്റീഷൻസ് ആൻഡ് താങ്ക്സ് ഗിവിംഗ്? എന്തിനു വേണ്ടിയിട്ട്? കിങ്സ് ആൻഡ് ഹു ഓൾ ആർ ഇൻ ദ അതോറിറ്റി. നമുക്കിത് ചിലപ്പോൾ അറിയത്തില്ല, നമുക്കിത് അറിയത്തില്ല പലർക്കും. ദൈവം ദൈവസഭയിൽ മാത്രമല്ല അധികാരങ്ങൾ നിയമിച്ചിരിക്കും. ദൈവസഭയിൽ ദൈവം അധികാരങ്ങൾ നിയമിച്ചെങ്കിൽ ലോകത്തിൽ ദൈവം നിയമിച്ച അധികാരങ്ങളുണ്ട്. ദൈവമാണ് എല്ലാ അധികാരങ്ങളെയും നിയമിക്കുന്നത്. ഏതൊരു വ്യക്തിയെയും അധികാരത്തിൽ വന്നാൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് ദൈവത്താൽ നിയമിക്കപ്പെട്ടതാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ സർവശക്തിയെപ്പറ്റിയും സർവജ്ഞാനത്തിനെ പറ്റിയും ബോധ്യമില്ലെങ്കിൽ നമുക്കൊരിക്കലും ഈ കാര്യങ്ങൾ മനസ്സിലാവത്തില്ല. ദൈവമാണ് ഒരിടത്ത് ഒരാളെ അപ്പോയിന്റ് ചെയ്തതെങ്കിൽ അത് ഏത് എന്റെ പാർട്ടിക്കാരനായതുകൊണ്ട് ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യും, ഞാൻ അയാളെ അയാൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. അതൊക്കെ ദൈവത്തിന് അറിയാൻ വയ്യാത്ത ആൾക്കാരാണ് അതൊക്കെ ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ഇവിടെ അങ്ങനെയാണെങ്കിൽ പൗലോസ് ഒന്നും എഴുതത്തില്ല. അവിടെ പറയാണ് ആരാണെങ്കിലും ഒരു വ്യക്തി അധികാരത്തിൽ ഇരിക്കുന്നെങ്കിൽ ആ വ്യക്തിയെ ദൈവമാണ് അപ്പോയിന്റ് ചെയ്തത്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആ വ്യക്തിക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം, ആ വ്യക്തിക്ക് വേണ്ടി യാചനയും പക്ഷപാതവും കഴിക്കണമെന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. അതിനി കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും അതിനൊന്നും ദൈവവചനത്തിൽ വ്യത്യാസമൊന്നുമില്ല. മനുഷ്യനാണ്, ദൈവവചനം അറിയാത്ത മനുഷ്യനാണ് ഇതൊക്കെ ഈ ലിമിറ്റഡ് കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നമുക്ക് ഈ ഭൂമിയിൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവിതം കഴിക്കേണ്ടതിന്. ഞാൻ പറഞ്ഞത് എല്ലാ സാഹചര്യങ്ങളും, ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം, അവരെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇത് ദൈവസഭയുടെ കടമയാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിന് വേണം, അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അത് ചെയ്യുന്നില്ലെങ്കിൽ അത് പ്രസാദകരമല്ല. ദൈവം അപ്പോയിന്റ് ചെയ്ത ഒരു അതോറിറ്റിക്കെതിരെ നിങ്ങൾ സംസാരിക്കുന്നത് എവിടാണെങ്കിലും പ്രസാദകരമല്ല. ഇത് ദൈവവചനത്തിലെ കാര്യങ്ങളാണ്. അനേക വാക്യങ്ങൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. റോമാലേഖനത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദൈവസഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന അധികാരങ്ങൾക്ക് അധികാരങ്ങളെപ്പറ്റി അവർ അധികാരത്തിൽ വാണിരുന്നപ്പോഴാണ് റോമാലേഖനം പൗലോസ് എഴുതുന്നത്, ഈ തിമോത്തിയോസിനൊക്കെ ലേഖനം എഴുതുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും ക്രൂരനായിട്ടുള്ള ഭരണാധികാരി ഭരിച്ചിരുന്ന സമയത്ത്. എന്നാൽ ഞാനൊരു ഡീറ്റെയിലേക്ക് പോകുന്നില്ല. നേരെ ഒരു വ്യക്തിക്ക് മനസ്സിലാകും ദൈവമാണ് എല്ലാത്തിന്റെ മുകളിൽ വാഴുന്നത് എന്ന് മനസ്സിലാകുമ്പോൾ ആ വ്യക്തി എല്ലാ അധികാരസ്ഥർക്കു വേണ്ടിയിട്ടും സ്തോത്രം ചെയ്യാനും പ്രാർത്ഥിക്കാനും താങ്ക്സ് പറയാനും ബാധ്യസ്ഥനാണ് എന്നാണ് ദൈവം പഠിക്കുന്നത്. ഓക്കെ, മുമ്പോട്ട് പോകുമ്പോൾ പറയാണ് എന്താണ് ഈ പ്രാർത്ഥനയൊക്കെ അടിസ്ഥാനം. പ്രാർത്ഥനയുടെ അടിസ്ഥാനോട് പറയാണ്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ദൈവത്തിന്റെ മനുഷ്യരുടെ നടുവിൽ ഒരു മധ്യസ്ഥനുണ്ട്. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ദൈവനോടുത്തപ്പോൾ പറഞ്ഞത്. യേശു ക്രിസ്തു എന്ന ഒരു മഹാപുരോഹിതൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു കൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാ പ്രാർത്ഥനയും ദൈവഹിത പ്രകാരമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനയും. രണ്ട് മധ്യസ്ഥന്മാരുണ്ട്. ഒന്ന് സ്വർഗത്തിൽ യേശു ക്രിസ്തു മധ്യസ്ഥനാണ്. വേറൊരു മധ്യസ്ഥനെ പറ്റി, അല്ലെങ്കിൽ വേറൊരു ഇന്റർസീഡറിനെ പറ്റി പറയുന്നുണ്ട്. റോമാലേഖനം 8:27 അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണനിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്ത് എന്ന് നാം അറിയുന്നില്ല. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവൻ അറിയുന്നു. ഒരു വ്യക്തി നമ്മുടെ ഉള്ളിൽ നിന്ന് പക്ഷപാതം ചെയ്യുന്നുണ്ട്, ഒരു വ്യക്തി സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്ഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യുന്നു. എന്താണ് ഈ ഉള്ളിൽ നിന്ന് പക്ഷപാതം ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾ പലതും ദൈവിക പ്രകാരമുള്ള പ്രാർത്ഥന അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടുപോലെ പ്രാർത്ഥിക്കാൻ അറിയാത്തപ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഞരക്കങ്ങൾ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വശവാദം ചെയ്യുന്നു. സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ഇരുന്നു കൊണ്ട് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. താഴേക്ക് വരുമ്പോൾ പറയുകയാണ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ പറയാണ് പുരുഷന്മാർ പ്രാർത്ഥിക്കേണ്ടത് കോപവും വാഗ്വാദവും വിട്ടകന്നില്ല. കാരണം കോപവും വാഗ്വാദവും വിട്ടകലാത്ത പുരുഷന് വിശുദ്ധ കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല, അവന്റെ കൈ വിശുദ്ധമായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ദൈവം ആ പ്രാർത്ഥന കേൾക്കണമെന്നില്ല. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധമാകണം. നമ്മൾ കോപവും വാഗ്വാദവും വിട്ടകന്നിട്ട് ദൈവത പറയാനുള്ള പ്രാർത്ഥന ആയിരിക്കണം. സ്ത്രീകൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്. അതിനൊരു സിംബോളിക്കായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയാണ് അതിന്റെ നാലാമത്തെ വാക്യത്തിൽ പറയാണ് 11:4 പറയാണ് മൂടുപടം വിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തന്റെ തലയെ അപമാനിക്കുന്നു. മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു. ആ പറഞ്ഞ രസം പറഞ്ഞാൽ മൂടുപടം എന്നത് സബ്മിസീവിനെ കാണിക്കുന്നതാണ്, പുരുഷനോടുള്ള സബ്മിസീവ് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. കൊരിന്ത്യലേഖനം 13:13 പറയുന്നത് പുരുഷനോടുള്ള സ്ത്രീയുടെ സബ്മിഷനാണ്, ഭർത്താവിനോടുള്ള സ്ത്രീയുടെ സബ്മിഷൻ അല്ലാതെ യേശു ക്രിസ്തുവിനോടുള്ള സബ്മിഷൻ അല്ല. പുരുഷനെ പറ്റി പറയുമ്പോൾ പുരുഷൻ ദൈവത്തിന്റെ സബ്മിസീവ് ആയിരിക്കുമ്പോൾ സ്ത്രീ പുരുഷന് സബ്മിസീവ് ആയിരിക്കണം. നേരം പുരുഷന് ഭർത്താവിന് സബ്മിസീവ് അല്ലാത്ത ഭാര്യയുടെ സ്ത്രീയുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കുകയില്ല. ദൈവത്തിന് സബ്മിസീവ് അല്ലാത്ത പുരുഷന്റെയും പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. ഇതാണ് ബൈബിള് പഠിപ്പിക്കുന്നത്. ദൈവം ചിലപ്പോൾ കേട്ടേക്കാം, കേൾക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ബൈബിള് പഠിപ്പിക്കുന്നു. അങ്ങനെ അല്ലാതെ പ്രാർത്ഥിച്ചാൽ ദൈവം കേട്ടേക്കാം, പക്ഷെ കേൾക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് കണ്ടീഷൻ പറയുന്നത് പുരുഷന്മാർ വാഗ്വാദവും കോപവും വിട്ടകന്ന് വിശുദ്ധ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ സ്ത്രീകൾ മൂടുപടവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ രണ്ടിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർ ദൈവത്തിന് പൂർണ്ണമായിട്ടും കീഴടങ്ങി ദൈവത്തിന് സമർപ്പിച്ച് ജീവിതം നയിക്കുന്നതും അതിൽ കൂടി അങ്ങനെയുള്ള പുരുഷന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്ന ഭാര്യമാരും പ്രാർത്ഥിക്കണമെന്നുണ്ട്. എങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് കേൾക്കും. അതാണ് താഴേക്ക് തിമോത്തിയോസിന്റെ നേരത്തിൽ തന്നെ താഴേക്ക് വരുമ്പോൾ പറയുന്നുണ്ട് പിന്നിയെ കുടുപ്പ് മുടി തലമുടി പൊന്ന് മുത്ത് മുലയേറിയ വസ്ത്രങ്ങൾ എന്നിവ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമായ വണ്ണം സൽപ്രവർത്തികളെ കൊണ്ട് അത്രേ അലങ്കരിക്കേണ്ടത്. സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണാനുസരണത്തോടുകൂടി പഠിക്കട്ടെ എന്നിട്ട് പറയുന്നത് പുരുഷന്റെ മേൽ അധികാരം നടത്താൻ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോൾ തന്നെയാണ് ഇവിടെ ദൈവം വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നാം പ്രാർത്ഥിക്കുക. നമ്മൾ ഈ വിഷയങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോസ്തലന്മാരിൽ പ്രാർത്ഥിച്ചു അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തി 4:24 24 വാക്യത്തിൽ പറയാണ് അപ്പോസ്തല പ്രവൃത്തി 4:24 അപ്പോസ്തലന്മാർ അവരിതേപോലത്തെ അതികഠിനമായിട്ടുള്ള പീഡനങ്ങൾ വന്നപ്പോൾ അവർ ചുമ്മാ ഇരിക്കുകയായിരുന്നില്ല, ദൈവമെല്ലാം അറിയുന്നു എന്ന് പറഞ്ഞു മിണ്ടായിരിക്കുകയായിരുന്നില്ല. അവർ പ്രാർത്ഥിച്ചു. എന്താണ് അവർ പ്രാർത്ഥിച്ചത്? അവിടെ പറയണം അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു. ഇൻ വൺ അക്കോർഡ് എന്നാണ് പറയുന്നത്, ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു. ആകാശവും ഭൂമിയും സമുദ്രവും അവയിൽ സകലവും ഉണ്ടാക്കിയ നാഥനെ എന്ന് പറഞ്ഞവരുടെ അടുത്ത് ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ നിന്റെ കരം നീട്ടണമേ, നിന്റെ വലങ്കരം നീട്ടുകയും നിന്റെ ആലോചന നിവർത്തിക്കുകയും ചെയ്യണമേ. നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു നമ്മൾ കൺക്ലൂഷൻസിലേക്ക് വരികയല്ല, നമ്മൾ അഭിപ്രായം പറയുകയും കുറ്റം പറയുകയും ഇന്ന ആൾക്കാരുടെ പ്രശ്നമാണെന്ന് പറയുകയും ചെയ്യുകയല്ല. നമ്മൾ അധികാരത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം. രണ്ട്, വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവം ഇടപെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവം ഈ കാര്യങ്ങളിലെല്ലാം വിടുതൽ ഉണ്ടാക്കാനായിട്ട് പ്രാർത്ഥിക്കണം, ദൈവമക്കൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവാനായിട്ടും നാം പ്രാർത്ഥിക്കണം. അടുത്തത് നാം നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. താഴേക്ക് വരുമ്പോൾ പറയാണ് 35-36 വാക്യങ്ങളിൽ പറയാണ് മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. താഴേക്ക് വരുമ്പോഴാണ് അവർ നിലയങ്ങളെയോ വീടുകളെയോ ഉടമസ്ഥരൊക്കെ അവയെ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കും, പിന്നെ അവനവന് ആവശ്യം പോലെ ഉപയോഗിച്ചു കൊടുക്കും. ഇതൊരു ഉപദേശമല്ല, എന്നാൽ ഇതൊരു പ്രിൻസിപ്പിളാണ്. ദൈവമക്കൾ ഒരു കഷ്ടതയിൽ കൂടി ബാക്കിയുള്ളവർ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് കാണിക്കുകയാണ്. അവർ അത് അവർക്കുള്ളത് ഷെയർ ചെയ്യണം, അവരുടെ സെൽഫിഷ്നെസ് വിട്ട് അവർ ഷെയർ ചെയ്യണം, ബാക്കിയുള്ളവരെ സഹായിക്കണം എന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യണം. ഗലാത്യലേഖനം അതിന്റെ ആറാമത്തെ അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട്. ഗലാത്യലേഖനം 6:9-10 വാക്യങ്ങൾ.
നന്മ ചെയ്യാൻ നാം മടുത്തു പോകരുത്, തളർന്നു പോകാൻ തക്ക സമയത്ത് നാം കൊയ്യും.
ആകയാൽ അവസരം കിട്ടും പോലെ, whenever we have the opportunity, while we have the opportunity, നമുക്കൊരു ഇങ്ങനെ സാഹചര്യത്തിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു അവസരം കിട്ടുമ്പോൾ എല്ലാവർക്കും, എന്നിട്ട് പറയുന്നത് വിശേഷാൽ സഹവിശ്വാസികൾക്കും. പിന്നെ അതിലൊരു പ്രയോറിറ്റി ഉണ്ട്, ആ ദൈവം പറഞ്ഞ പ്രയോറിറ്റിയാണ്. ആദ്യം ആർക്കാണ്? നമ്മുടെ സഹോദരന്മാർ, കഷ്ടത്തിൽ കൂടി പോടുന്ന സഹോദരന്മാർക്കും, പിന്നെ നമുക്ക് കഴിയുമെങ്കിൽ എല്ലാവർക്കും നമുക്ക് കഴിയുന്നത് പോലെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ദൈവവചനത്തിലെ കൽപ്പനയാണ്. അതാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. അതങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പറയാണ്, നാം ജഡത്തിൽ വിതയ്ക്കുന്നെങ്കിൽ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ഇവിടെ വിതയ്ക്കുക എന്ന് പറയുന്നത് നമ്മൾ സെൽഫിഷായിട്ട്, സെൽഫ് സെന്റേർഡ് ആയിട്ട് നമ്മൾ സാഹചര്യങ്ങളിൽ ജീവിക്കുകയാണെങ്കിൽ, നമ്മൾ സഹായിക്കുന്നില്ലെങ്കിൽ, നമ്മൾ ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുന്നില്ലെങ്കിൽ നാം ജഡത്തിൽ നിന്ന് നാശമേ കൊയ്യത്തുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, നമ്മൾ സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ചുമ്മാതാണ്. നമുക്ക് കഴിയുമെങ്കിൽ, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നമ്മൾ ഹെൽപ്പ് ചെയ്യാതെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ സെൽഫിഷ്നെസ്. അവിടെ പറയാണ്, അവസരം കിട്ടും പോലെ എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മയെ. ഞാൻ ഇതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്കറിയാവുന്ന 2 കൊരിന്ത്യർ അതിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലും പൗലോസ് പറയാണ് മക്കദോനിയയിലുള്ളവർ എങ്ങനെയാണ് യെരുശലേമിലുള്ളവരെ സഹായിച്ചത് എന്നുള്ളത് പറയുന്നു. 2 കൊരിന്ത്യർ അതിന്റെ 8:2. അന്നേരം അവിടെയും ഈ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞത് വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമ്മൾ ഈ സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ, നമ്മൾ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യം കൂടി കടന്നു പോവുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പല കാര്യങ്ങൾക്കും പല ചോദ്യങ്ങൾക്കും പലതിനും ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് മറുപടി കിട്ടുകയില്ല. എന്നാൽ നമുക്ക് മറുപടി ദൈവം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വിശ്വസിക്കുക, ആ കർത്താവിൽ നമ്മൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക, നമ്മൾ ഈ സാഹചര്യങ്ങൾ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാവുന്നതുപോലെ നന്മ ചെയ്യുക. ഈ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ഓർത്ത് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന സഹോദരന്മാർക്കും സഹോദരിമാർക്കും ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. ഇപ്പൊ നടക്കുന്ന, നാട്ടിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവം പൂർണ്ണമായിട്ട് വന്നിട്ട് ശമനം വരുത്താൻ വേണ്ടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലേ ഉള്ളൂ. കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകാനായിട്ടും ഇതിന് ശേഷവും കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണ്. അതെല്ലാം സെറ്റിലാവാനായിട്ട് നമ്മുടെ സഹോദരന്മാർക്ക്, ദൈവസഭകൾക്ക്, നമ്മുടെ കേരളത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും, എല്ലാ ജാതി മതസ്ഥർക്കും, എല്ലാവർക്കും യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളിലെല്ലാം റെസ്റ്റോർഡ് ആവാനായിട്ടും എല്ലാ കാര്യങ്ങളിലും ദൈവം ഇടപെടാൻ വേണ്ടിയിട്ടും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നവർക്ക് ശബ്ദമറിഞ്ഞ് പ്രാർത്ഥിക്കാം.